ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. എൻസിസി കേഡറ്റുകൾ, ഗോത്രവിഭാഗക്കാർ എന്നിവരുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ഇന്ന് ന്യൂഡൽഹിയിൽ. അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ പിന്തുണയ്ക്കില്ലെന്നും രേഖകൾ പരിശോധിച്ച് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യ മന്ത്രാലയം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. കടുവയെ പിടികൂടുവാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി വനംവകുപ്പ്. പ്രദേശത്ത് നിരോധനാജ്ഞ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് ഫൈനൽ മത്സരം നാളെ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നാളെ വൈകിട്ട് 7 മണിക്കാണ് അഭിസംബോധന. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയിൽ രാത്രി 9:30 മുതൽ പ്രാദേശിക ഭാഷകളിലും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻസിസി, എൻഎസ്എസ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേഡറ്റുകൾ, ടാബ്ലോ കലാകാരന്മാർ, ഗോത്രവിഭാഗക്കാർ എന്നിവരുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഭരണഘടനയുടെ 75-ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള 2 നിശ്ചല ദൃശ്യങ്ങളും വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവ ഒരുക്കുന്ന 31 നിശ്ചല ദൃശ്യങ്ങളുമാണ് പരേഡിൽ അണിനിരക്കുന്നത്. ഗോത്ര നേതാവായിരുന്ന ബിർസ മുണ്ടയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും 150-ാം ജന്മവാർഷിക ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ ഉണ്ടാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 കലാകാരന്മാർ പരേഡിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. യുദ്ധഭൂമി നിരീക്ഷണ സംവിധാനമായ സഞ്ജയ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സുതാര്യത ഉറപ്പാക്കുകയാണ് ഈ അത്യാധുനിക സംവിധാനത്തിന്റെ ലക്ഷ്യം. 3 ഘട്ടങ്ങളിലായി കരസേനയിൽ മാർച്ച് മാസത്തോടെ നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കും. കരസേനയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായാണ് ഇത് നിർമ്മിച്ചത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ സഞ്ജയ് നിരീക്ഷണ സംവിധാനം അണിനിരക്കും. ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ ഓഫീസ് കേന്ദ്രമന്ത്രി അമിത്ഷാ മുംബൈയിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര സഹകരണ വർഷം 2025 സെമിനാർ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ കെ സമൃദ്ധി എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള വാർഷിക കലണ്ടറും ശ്രീ അമിത്ഷാ പ്രകാശനം ചെയ്തു. പുതുതായി രൂപീകരിക്കുന്ന 10,000 വിവിധോദ്ദേശ സഹകരണ സൊസൈറ്റികളുടെ പരിശീലന പരിപാടിക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു. അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ പിന്തുണയ്ക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളിൽ അനധികൃതമായി കഴിയുന്ന ഇന്ത്യൻ പൌരന്മാർ രേഖകൾ ഹാജരാക്കുകയാണെങ്കിൽ അവ പരിശോധിച്ച ശേഷം തിരികെ എത്തിക്കാൻ തയ്യാറാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
Illegal immigration, especially because it is linked to several forms of organized crime. For Indians, not just in the United States, but anywhere in the world, if they are Indian nationals and they are overstaying or they are in a particular country without proper documentation, we will take them back, provided documents are shared with us so that we can verify their nationality, that they are indeed Indians. If that happens to be the case, then we will take things forward. We'll facilitate the return to India.
പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്ര വിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭരണഘടന അഭിമാന ദിനം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി മന്ത്രി ജി ആർ അനിൽ കൂടിക്കാഴ്ച നടത്തി. ജലസംരക്ഷണത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രമല്ല ഈ നിർണായക മേഖലയിൽ പരിവർത്തനാത്മക വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുവെന്ന് ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറം 2025 ഇന്ത്യ പവലിയനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രൂക്ഷമാകുന്ന ജലദൌർലഭ്യം സാർവത്രിക വെല്ലുവിളിയാണെന്ന് പറഞ്ഞ അദ്ദേഹം മേഖലയിൽ അന്താരാഷ്ട്ര സഹകരണവും കൂട്ടായ പ്രവർത്തനവും ശക്തിപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
തെലങ്കാനയിലെ കരിംനഗറിൽ 24 മണിക്കൂറും കുടിവെള്ള വിതരണം ചെയ്യുന്ന ആദ്യ ജലവിതരണ പദ്ധതി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ കട്ടാർ ഉദ്ഘാടനം ചെയ്തു. കരിംനഗറിലെ 5 ഡിവിഷനുകളിലായി ആരംഭിച്ച പൈലറ്റ് പദ്ധതിയുടെ ചെലവ് 18 കോടി രൂപയാണ്. 12.35 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് കെട്ടിടം, 22 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്പോർട്സ് സ്കൂൾ സമുച്ചയം എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിച്ചു. തിരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടവും കള്ളവോട്ടും കുറയ്ക്കുക മാത്രമല്ല, സമ്മതിദായകൻ തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് ഉറപ്പാക്കുന്ന സംവിധാനമാണ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ന്യൂഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിച്ച ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്മതിദായകരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് പ്രക്രിയ വേഗത്തിലാക്കുന്നതിനും പിഴവുകൾ കുറയ്ക്കുന്നതിനും ഇവിഎമ്മുകൾ ഏറെ പ്രയോജനകരമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു.
As we turn our focus today to the future of elections, we are not merely engaging in an intellectual exploration, but assuming a collective responsibility to shape the destiny of electoral democracies worldwide. This is no gracious gesture, but an honest duty of all of us. That's our core duty to maintain the fairness, transparency and accessibility, inclusivity in the elections without inducement.
വയനാട് പഞ്ചാരകുലിയിൽ കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. കടുവയെ വെടിവെച്ച് കൊല്ലുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മയ്ക്കായി കോഴിക്കോട് പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരക മന്ദിരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ചു. വരും തലമുറയ്ക്ക് പ്രചോദനമാണ് യുദ്ധസ്മാരക മന്ദിരങ്ങളെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. തുടർന്ന് MG വാസുദേവൻ നായരുടെ വസതിയും മന്ത്രി സന്ദർശിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ആരിന സബലങ്ക അമേരിക്കയുടെ മാഡിസൺ കീസുമായി നാളെ ഏറ്റുമുട്ടും. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ ജാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ മറ്റന്നാൾ നേരിടും. ഇന്ന് നടന്ന പുരുഷ സിംഗിൾസ് ആദ്യ സെമിയിൽ 10 തവണ ചാമ്പ്യനായ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് പരിക്ക് കാരണം പിന്മാറിയതിനെ തുടർന്ന് എതിരാളിയായ അലക്സാണ്ടർ സ്വരേവ് ഫൈനൽ പ്രവേശനം ഉറപ്പാക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ തുടങ്ങിയവർ ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ തിരക്കിലാണ്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഉത്തംനഗർ, ദ്വാരക തുടങ്ങിയ മണ്ഡലങ്ങളിൽ റോഡ് ഷോകളിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽഗാന്ധി മാദിപൂർ മണ്ഡലത്തിൽ മെഗാറാലിയെ അഭിസംബോധന ചെയ്യും. 70 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്തമാസം 5-നാണ്. വോട്ടെണ്ണൽ 8-ന് നടക്കും. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സർക്കാരുമായി ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കടയടച്ചുള്ള സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത്. റേഷൻ വ്യാപാരികളുടെ മറ്റാവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാകില്ലെന്നും ചർച്ചയിൽ സർക്കാർ സമരക്കാരെ അറിയിച്ചു. ഈ വർഷത്തെ ഇന്ത്യ ഊർജ്ജവാരം അടുത്തമാസം 11 മുതൽ 14 വരെ ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. യശോഭൂമിയിൽ നടക്കുന്ന ഇന്ത്യ ഊർജ്ജവാരം ലോകത്ത് ഊർജ്ജമേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടാമത്തെ വലിയ പരിപാടിയാണെന്ന് മന്ത്രി പറഞ്ഞു. 105 സെഷനുകളിലായി 70,000 പ്രതിനിധികൾ പങ്കെടുക്കും. US, റഷ്യ, ജപ്പാൻ, ജർമ്മനി, UK, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിലെ വിദേശ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ 76-ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ പങ്കാളിത്തം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള അമൂല്യമായ സൌഹൃദത്തിനുള്ള ഉചിതമായ ആദരമാകുമെന്ന് ഡോ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. NCC കേഡറ്റുകൾ, ഗോത്രവിഭാഗക്കാർ എന്നിവരുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ഇന്ന് ന്യൂഡൽഹിയിൽ. അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ പിന്തുണയ്ക്കില്ലെന്നും രേഖകൾ പരിശോധിച്ച് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യ മന്ത്രാലയം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വയനാട് പഞ്ചാരകുലിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. കടുവയെ പിടികൂടാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി വനം വകുപ്പ്. പ്രദേശത്ത് നിരോധനാജ്ഞ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് ഫൈനൽ മത്സരം നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.